Praise the Lord. 36 lesson like Priya Kilvikarude Sathya Shinikinum Inate Veda Parana Chindikyatam Ebrahilayanum Penam Padimanamatya Madhade Edimudal Padana Variable Walking Makasadhya Ningaloda Deuvajanam Pasangicha Ningalanarthi Vere Orthogolvin Our Dejiva Vasanam Ortha Our Devishwasam Anagiripin യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തമിശ്രിത മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. കൂട്ടായ്മയുടെ ചില പുതിയ കടമകൾ നമുക്കിവിടെ നൽകി തരികയാണ് ചെയ്യുന്നത്. അതിലൊന്നാമത് കാണുന്നത് നാം വിശ്വാസം അനുകരിക്കുക, രണ്ടാമത് ഹൃദയം ഉറപ്പിക്കുക, മൂന്നാമത് നിന്നെ ചുമന്നുകൊണ്ട് പാളയത്തിൽ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. വിശ്വാസം അനുകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നുവെന്ന എബ്രായ വിശ്വാസികളോട് ദൈവവചനം പ്രസംഗിച്ചവരും ദൈവകൃപയിൽ അവരെ നടത്തിയവരുമായ ശുശ്രൂഷകന്മാർ പലരുണ്ട്. ദൈവമാണ് ശുശ്രൂഷകന്മാരെ അവിടെ ആക്കിയത്. അവർ വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. അതേസമയം വിശ്വാസത്തിൽ ഇറങ്ങിയവരിൽ പലരും വഴിയാത്രയിൽ പെട്ടുപോയി. അറിഞ്ഞ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ആത്മീയ ജീവിതത്തിൽ മാതൃകയില്ലാതെ നശിച്ചുപോയവരാണ് അങ്ങനെയുള്ളവർ. ഉദാഹരണമായി പൗലോസ് പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസലോനയിലേക്ക് പോയി. ഹുമനിയൂസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാരെ മാതൃകയാക്കി വിശ്വാസത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പാണിത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെയും നിങ്ങളെ നടത്തിയവരെയും ഓർത്തുകൊള്ളുക എന്നതിന് മനോമോനിയ ഓർക്കുക, മനസ്സിൽ കരുതുക, ചിന്തിക്കുക എന്നാണ് അർത്ഥം. മാത്രമല്ല അവരുടെ ജീവവാസാനം എന്നതിന് അനാസ്ട്രോഫോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം സ്വഭാവം, ധാർമ്മിക ജീവിതം, പ്രവർത്തനത്തിൻ്റെ കാതലായ വിഷയം, ജീവിതത്തിൻ്റെ മുൻതൂക്കം, ഇവ ഓർത്തിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ കാര്യമായി അന്വേഷിച്ച് പരിശോധിച്ച് നോക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക, അവരുടെ വിശ്വാസത്തെ അനുകരിക്കുക എന്നുള്ളതാണ്. 11 അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ നീണ്ട നിരയെ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവെത്തുവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഇവിടെ വായനക്കാരെ ദൈവകൃപയിലേക്ക് വിശ്വാസത്തിലേക്ക് നടത്തിയ ശുശ്രൂഷകന്മാരെ കുറിച്ചും പ്രസ്താവിക്കുന്നു. അവരിൽ ചിലർ വിശ്വാസം വിട്ടുവരുന്നവരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെതല്ലാത്ത ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചവരുണ്ട്. കൃപയിൽ നിലനിൽക്കാതെ വീണുപോയവരുണ്ട്. ചുരുക്കത്തിൽ ശുശ്രൂഷകന്മാരും വിശുദ്ധന്മാരും വീരന്മാരുമായവരെല്ലാവരും മാറിപ്പോകാം. എന്നാൽ മാറ്റമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, എന്നേക്കും മന്യനായ യേശു ക്രിസ്തുവാണ്. സ്ഥലകാല വ്യക്തി പരിമിതികളാൽ മാറ്റം സംഭവിക്കാത്ത വ്യക്തിത്വമാണ് യേശുവിനുള്ളത്. യുഗങ്ങൾ മാറിയാലും കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഹൃദയം ഉറപ്പിക്കുക. എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനെതിരായി വരുന്ന എല്ലാ ഉപദേശങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വായനക്കാരെ പ്രബോധിപ്പിക്കുന്നു. ദുരുപദേശങ്ങൾ സഭയിൽ നുഴഞ്ഞുകയറിയപ്പോൾ ശക്തമായ വിധത്തിൽ അതിനെതിരായ പടവാളി ഉയർത്തുന്ന രീതി മറ്റു ലേഖനങ്ങളിലും നമുക്ക് കാണാം. ഉദാഹരണമായി, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വവശങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നുവെന്ന് റോമാ ലേഖനത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ളവർ കള്ളേ അപ്പൊസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പൊസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരെ എത്ര എന്ന് സെക്കൻഡ് കൊരിന്ത്യൻസിൽ പറയുന്നു. നിങ്ങളെ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്തി ലേഖനത്തിൽ പറയുന്നുണ്ട്. ഉപദേശങ്ങളുടെ കാറ്റിനാൽ ഒലിഞ്ഞു പോകാതെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ പിന്നെയും കാണിക്കുന്നു. ആത്മീക ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ലാതെ അന്യ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശകന്മാർ അന്നും ഉണ്ടായിരുന്നു. കേട്ട് പരിചയമുള്ളതോ ശീലിച്ചിരുന്നതോ ആയ പാരമ്പര്യങ്ങളായിരിക്കാം ഉപദേശങ്ങളായി മാറുന്നത്. യഹൂദമത നിയമം അനുസരിച്ച് ഭക്ഷണപാനീയങ്ങളെ കുറിച്ചുള്ള ചില ശീലങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഉപദേശങ്ങളില്ലാത്തതായിട്ടുള്ള ചില ഉപദേശങ്ങളും നിയമങ്ങളും പ്രസംഗിക്കുന്ന പ്രാസംഗികർ നമ്മുടെ ഇടയിലും ധാരാളമുണ്ട്. ദൈവവചനത്തിൽ നല്ല പരിജ്ഞാനമില്ലാത്തതിനാൽ അന്യമായ ഉപദേശം വിശ്വാസികളിൽ കുത്തി നിറയ്ക്കുന്ന ഇവർ വിശ്വാസികളെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയം വിഴുന്നു പോകാതെ കൃപയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഇവിടെ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നിന്ന് ചുമന്ന പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ നാം ചെല്ലുക. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിശ്വാസികൾ കടന്നു വന്നപ്പോൾ വിട്ടുപോന്നതായ പലതും ഉണ്ടായിരുന്നു. അവയിൽ ചിലതാണ് ദേവാലയം, ന്യായപ്രമാണം, കൽപ്പനകൾ, യാഗങ്ങളും യാഗപീഠവും. ആദിമ ക്രിസ്തീയ ആരാധനയങ്ങളിൽ യഹൂദ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന യാതൊന്നുമില്ലായിരുന്നു. പീഡനത്തിന്റെയും പരിശോധനയുടെയും മധ്യ കടന്നുപോകുന്ന വിശ്വാസികൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിട്ടുപോകുന്ന മഹിമയെ ചിന്തിച്ച് മടങ്ങിപ്പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടുള്ള വായനക്കാരോട് ലേഖകൻ പറയുന്നത് പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായത് നിലനിൽക്കുന്നത് നമുക്കുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകപ്പെട്ടതായിട്ടുള്ള നന്മകൾ ശ്രേഷ്ഠകരമാണ്. പഴയ നിയമ ദേവാലയത്തിലെ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ ശുദ്ധീകരണ നിയമം പാലിച്ചെങ്കിൽ മാത്രമേ യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. നിയമപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ ശുശ്രൂഷയിൽ നിന്നും അവർ അകറ്റി നിർത്തും. ന്യായപ്രമാണം അനുസരിച്ച് പാപപരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന യാതൊരു യാഗത്തെയും ആർക്കും രക്ഷിക്കുവാൻ അവകാശമില്ല. അത് പൂർണ്ണമായി ചുട്ടുകളയണമെന്നാണ് നിയമം. കൂടാരങ്ങളിൽ പാർത്തപ്പോൾ പാളയത്തിന് പുറത്തും പട്ടണത്തിലായാൽ മതിലിന് പുറത്തും വെച്ച് അർപ്പിക്കുന്ന മൃഗങ്ങളെ ഒട്ടും അവശേഷിപ്പിക്കാതെ അത് ഭസ്മമാക്കണം. പുരോഹിതന് അഹോവൃത്തിക്ക് വേണ്ടി അവകാശപ്പെടുവാൻ അതിലൊന്നുമില്ല. മറ്റുള്ള യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അതിൽ നിന്നും പുരോഹിതൻ അഹോവൃത്തിക്ക് ഉതകുന്നത് എടുക്കുവാൻ അവകാശമുണ്ട്. നമുക്കുള്ള യാഗപീഠം ധർമ്മനാഥനായ യേശുവിന്റെ കുരിശിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ആ യാഗപീഠത്തിൽ പാപയാഗമല്ലാതെ മറ്റു യാഗങ്ങൾ അർപ്പിച്ചിരുന്നില്ല. പാപയാഗം അർപ്പിക്കുമ്പോൾ അതിൽ നിന്നും യാതൊന്നും പുരോഹിതന് അഹോവൃത്തിക്കായി ലഭിക്കുന്നില്ല എന്ന് മുൻപേ പറഞ്ഞുവല്ലോ. അഹരോന്റെ പൗരോഹിത്യത്തിന് നീക്കം വന്ന ശേഷം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു നീക്കം പുരോഹിതനായി തീർന്നു. അവന്റെ ശുശ്രൂഷയാലും യാഗത്താലും നമുക്ക് പാപമോചനം ലഭിച്ചു. ന്യായപ്രമാണ പ്രകാരമുള്ള പാപത്തിന്റെ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് രക്തമെടുത്ത് പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കൂടാതെ അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. ലേവ്യ പുസ്തകം 16:27 മറ്റ് യാഗങ്ങളെല്ലാം അർപ്പിക്കുന്നതിന് യാഗപീഠത്തിലാണ്. എന്നാൽ പാപപരിഹാര ദിനത്തിലെ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് ചുട്ടതിന് ശേഷം അതിന്റെ രക്തം മാത്രം കൃപാസനത്തിൽ തളിക്കുവാൻ പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇത് യേശുവിന്റെ ക്രൂശ് മരണത്തെ പ്രസ്താവിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്ന് യെരുശലേമിന്റെ നഗരവാതിലിന് പുറത്ത് യേശു കഷ്ടം അനുഭവിച്ച് തന്റെ സ്വന്തം രക്തമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തന്റെ സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കുന്നതിനാണ് അപ്രകാരം ചെയ്തത്. അവന്റെ രക്തത്താൽ വിശ്വസിക്കുന്ന നാം വിശുദ്ധരായി തീർന്നു. പാപപരിഹാരത്തിനായി പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി മൃഗത്തെ അറുത്ത് രക്തമർപ്പിക്കുന്നതിന് തുല്യമായി യേശു നഗരവാതിലിനപ്പുറത്ത് കഷ്ടമേറ്റു. ആകയാൽ തന്നെ അനുഗമിക്കുന്നവൾ അവന്റെ നിന്ന് കഷ്ടത ചുമന്നുകൊണ്ട് തന്റെ പിന്നാലെ അനുഗമിക്കണം. ഒരു സാധാരണ മരണം പോലെ ലഭിക്കാതെ ക്രൂരമായ നിന്ദകളും ഉപദ്രവങ്ങളും നിഷ്ഠുര പ്രവൃത്തികൾക്കും ഏൽപ്പിക്കപ്പെട്ടവനായി അവൻ പ്രാണനെ വെടിഞ്ഞു. യേശുവിനെ പിൻപറ്റുന്നവർക്ക് അവന്റെ കഷ്ടങ്ങളോട് പങ്കാളികളായി തീരേണ്ടി വരും. പരിശോധനകളിൽ കൂടി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ആത്മധൈര്യം പകരുവാൻ രക്ഷാനായകനായ യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതകളുമായി താരതമ്യം ചെയ്യാനിവിടെ. താൽക്കാലികമായ പീഡനത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വിശ്വാസം ധരിക്കുന്നതിനേക്കാൾ കഷ്ടതയിൽ കൂടി ആണെങ്കിലും വരുവാനുള്ള രാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതാണ് ഉത്തമം. അബ്രഹാം മുതലുള്ള വിശ്വാസവീരന്മാർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം കണ്ടപ്പോൾ ഈ ലോകത്തിൽ അന്യരും പ്രദേശികളും എന്ന് ഏറ്റു പറഞ്ഞ് വരുവാനുള്ള നഗരത്തെ നോക്കി പാർത്തു. ദൈവം തിരഞ്ഞെടുത്ത് യെരുശലേം ഒരിക്കലും നശിക്കുകയില്ല എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യെരുശലേം നശിക്കപ്പെട്ട് കപ്പക്കുന്നായി തീർന്നു. നിലനിൽക്കുന്ന യാതൊന്നുമില്ല ഇവിടെ. നിത്യമായതിനായി നിലനിൽക്കുന്നതിൻ്റെ ആഗമനത്തിനായി മടുപ്പില്ലാതെ തളരാതെ കാത്തിരിക്കുവാൻ എഴുത്തുകാരൻ നമുക്ക് ആലോചന നൽകിയാണ്. ഒരു ക്രിസ്തീയ യാഗം 15-16 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രയാഗം ന്യായപ്രമാണ പ്രകാരം അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളിൽ ഒന്നാണ് സമാധാന യാഗം. ദൈവത്തോട് നന്ദിയും കടപ്പാടും കൂട്ടായ്മയും പ്രതിഫലിപ്പിക്കുന്നതാണ് സമാധാന യാഗം. ആരാധകന്റെ ആഗ്രഹം അനുസരിച്ച് ഏത് സമയത്തും ഈ യാഗം അർപ്പിക്കാവുന്നതാണ്. സമാധാന യാഗത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് യാഗങ്ങളിൽ ഒന്നാണ് സ്തോത്രയാഗം. മറ്റ് രണ്ട് സമാധാന യാഗം വാഗ്ദത്ത നിവർത്തിക്കുള്ള നന്ദിയാഗം. പ്രധാനപ്പെട്ടതാണ് സ്തോത്രയാഗം. പരദേശികൾക്കും അർപ്പിക്കാവുന്ന യാഗമാണ് ഈ സ്തോത്രയാഗം. യഹോവയ്ക്ക് സ്തോത്രം അർപ്പിക്കുമ്പോൾ അത് പ്രസാദകമാകത്തക്കവണ്ണം അർപ്പിക്കണമെന്ന് ലേവ്യ പുസ്തകം 22 അധ്യായത്തിൽ പറയുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്ക. പഴയ നിയമ കൽപ്പനകളും ന്യായപ്രമാണവും ആരാധനയും മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്ഥലസ്ഥാനത്ത് പുതിയ നിയമ ആരാധനയിൽ നിരന്തരമായി അർപ്പിക്കേണ്ട ഒന്നാണ് അതരഫലമെന്ന സ്തോത്രയാഗം. സമാധാന യാഗം പോലെ യഹൂദനും പരദേശിക്കും ഏത് സമയത്തും ദൈവത്തിന് അർപ്പിക്കാവുന്ന അതരഫലമെന്ന സ്തോത്രയാഗം. ദൈവത്തെ വാഴ്ത്തുന്നതും പ്രാർത്ഥനയിൽ നന്ദി കരേറ്റുന്നതും ഇതിൽ ഉൾപ്പെടും. ഏതെങ്കിലും വിശുദ്ധന്മാർക്കോ ദൂതന്മാർക്കോ ജീവികൾക്കോ സ്തോത്രം അർപ്പിക്കുവാനല്ല, ദൈവത്തിനാണ് സ്തുതി കൊടുക്കേണ്ടത്. ദൈവം ചെയ്ത നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പകരമായി ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന നന്ദി പ്രകടനങ്ങൾ പുറത്തു വരുന്നത് അതരങ്ങളിൽ കൂടിയുള്ള സ്തോത്രയാഗമായിട്ടാണ്. സഭായോഗങ്ങളിലോ പ്രൈസ് ആൻഡ് വർഷിപ്പിലോ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഇത്. എപ്പോഴും അല്ലെങ്കിൽ ഇടവിടാതെ അർപ്പിക്കേണ്ടതായ യാഗമാണ് സ്തോത്രയാഗം. ദൈവം പ്രസാദിക്കുന്നതും സന്തോഷിക്കുന്നതും സ്വീകരിക്കുന്നതുമായ യാഗമാണ് അതരഫലമെന്ന സ്തോത്രയാഗം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് അതിഥി സൽക്കാരത്തെക്കുറിച്ചും സഹോദര പ്രതിയെക്കുറിച്ചും തടവുകാരെയും കഷ്ടമനുഭവിക്കുന്നവരെയും ഓർക്കുവാനും പറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും പ്രിയ കേൾവിക്കാരെ, ദൈവപ്രസാദമുള്ള യാഗം അർപ്പിക്കുവാൻ ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാവപ്പെട്ടവരെയും ബലഹീനരെയും ദൈവം കരുതുന്നു എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നതിനാൽ യഹോവയ്ക്ക് പക്ഷാഭേദമുണ്ടെന്നല്ല അർത്ഥം. ദരിദ്രന്മാരുടെ ന്യായം മറിച്ച് കളയുവാനും എൻ്റെ ജനത്തിൻ്റെ എളിയവരുടെ അവകാശമില്ലാതാക്കുവാനും അനാഥരെയും ഇരയാക്കുന്നവരും അനിതാക്കവണ്ണം നീതികെട്ട് ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടമെന്ന് യെശയ്യാവ് വിളിച്ചു പറയുന്നു. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭക്തർക്കന്മാരോട് കൊണ്ടുവരുവീൻ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്യുന്നെന്ന് ആമോസ് പ്രവാചകൻ 4-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു. പഴയ നിയമപ്രവാചകന്മാരെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ എളിയവർക്ക് വേണ്ടിയും ദരിദ്രന്മാർക്ക് വേണ്ടിയും സംസാരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രകാരം പറഞ്ഞു, ദരിദ്രന്മാരോട് സുശേഷ അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും വിടുതന്മാരെ വിട്ടയച്ചപ്പാനും കർത്താവിൻ്റെ പ്രസാദവശം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കോസ് 4:18-19. യാക്കോബ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖവശം കാണിക്കരുത്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്കോ വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങളിലൊരുത്തിന് അവരോട് സമാധാനമായി പോയി കിടത്ത് തീകായുകയും വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതവർക്ക് കൊടുക്കാതിരുന്നാൽ ഇപ്രകാരം ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളും ഇല്ലാത്തതാകയാൽ സ്വതവേ നിർജയമാകുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ് സഹായം ആഗ്രഹിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് കൂട്ടായ്മ ആചരിക്കുന്നതും. ക്രിസ്തീയ സമൂഹത്തിൽ ചിലർക്ക് പ്രവൃത്തിയുണ്ട്, പക്ഷെ വിശ്വാസമില്ല. എന്നാൽ വിശ്വാസമുള്ളവർക്ക് പ്രവൃത്തിയുമില്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടുകൂടിയ പ്രവൃത്തി എല്ലാവരിലും കാണണമെന്നാണ്. മാധ്യമങ്ങളിൽ ചിത്രം വരുവാനുള്ള നന്മ ചെയ്യലും കൂട്ടായ്മയുമല്ല ദൈവം പ്രസാദിക്കുന്ന യാഗം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉള്ള ആഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, കൂട്ടായ്മ കാണിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.